ப்ரைஸ் த லார்ட். அம்மச்சி அம்மச்சி, ஜோவேலെ വിളി കേട്ടോണ്ടാണ് കത്രീന അമ്മച്ചി നോക്കിയത് ആരാ വന്നതെന്ന്. അപ്പോൾ ഇതാ അന്നാമ്മയുടെ കൊച്ചുമക്കളായ ജോയും ജോണിയുമാണ് വന്നത്. ജോയലിൻ്റെ കൂട്ടുകാരനാണ് അന്നയുടെ കൊച്ചുമക്കളിൽ ഒരാളായ ജോണി. ജോയൽ പറഞ്ഞാണ് കത്രീന അമ്മച്ചിയെ പറ്റി ആ കുഞ്ഞ് കൂടുതൽ അറിഞ്ഞത്. എന്താ മക്കളെ നിങ്ങൾ വന്നത്? അമ്മച്ചി അമ്മച്ചി പറഞ്ഞില്ലയോ സദൃശവാക്യം ഒന്നും രണ്ടും വായിക്കണമെന്ന്? ഞങ്ങൾ വായിച്ചു. അതിലെ ഒന്നാം അധ്യായത്തിലെ ചില സംശയങ്ങളുള്ള വാക്കുകളുണ്ട്, അത് അമ്മച്ചിയോട് ചോദിക്കാനാണ് വന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം, നാലാമത്തെ വാക്യത്തിൽ പരിജ്ഞാനം അല്ലെങ്കിൽ നോളജ്, അഞ്ചാമത്തെ വാക്യത്തിൽ ലേണിംഗ് അഥവാ അറിയുക, ആറാമത്തെ വാക്യത്തിൽ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു, അവരതിൽ തന്നെയാണ് അടയാളപ്പെടുത്തി കൊണ്ടുവന്നത്. അത് അമ്മച്ചിക്ക് വളരെ സന്തോഷമായി. അവർ വായിച്ചെന്നും അറിയാത്ത വാക്കുകൾ അടയാളപ്പെടുത്തി ചോദിക്കാൻ വന്നതും അമ്മച്ചിക്ക് വളരെയധികം സന്തോഷമായി. ആ വാക്കുകൾ അമ്മച്ചി അതിൻ്റെ ക്രമത്തിലാക്കി. ഒന്നാമത്തേത് അറിയുക. അമ്മച്ചിയുടെ കുഞ്ഞുമക്കളും അപ്പോഴത്തേക്കിന് വേദോത്സവം എടുത്തുകൊണ്ട് വന്ന് അവർക്കും അറിയണമെന്നും പറഞ്ഞു. ലേണിംഗ് അഥവാ അറിയുക. അറിയുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമേ ഉള്ളത്. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ നമ്മൾ പഠിച്ചാൽ കുറച്ച് ദിവസം അടുപ്പിച്ച് വിളിക്കാമെങ്കിൽ ആ നമ്പർ നമ്മുടെ ഓർമ്മയിൽ പിന്നെയും നിൽക്കും. എന്നാൽ വിളിക്കാതായി കഴിയുമ്പം ആ നമ്പർ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. അത് താൽക്കാലികമായ അറിവ് മാത്രമേ, ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറി. അടുത്തത് നോളജ്, പരിജ്ഞാനം. അതായത് അത് പിന്നത്തേക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഓർമ്മയിൽ വരുന്നത് മറന്നു പോകത്തില്ല, വീണ്ടും ഉപയോഗിക്കാനായിട്ട്, ലേറ്റർ യൂസിന്, പിന്നീടുള്ള ഉപയോഗത്തിനായാലും അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അടുത്തതായിട്ട് കുഞ്ഞുങ്ങൾ ചോദിച്ച സംശയം വിസ്ഡം എന്നുള്ളത്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രവർത്തിക്കാൻ കഴിവിനായി, അറിവിനായി ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുക. Wisdom is a capacity for action produced because of knowledge. ദൈവം തരുന്ന അറിവ് കൊണ്ട് ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള കഴിവ്. ദൈവം തന്നാലാണ് അറിവുണ്ടാകുന്നത്. ദൈവം തരുന്നതാണ് പരിജ്ഞാനം. ദൈവം തരുമ്പോഴാണ് ജ്ഞാനമുണ്ടായി ജ്ഞാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതിനുദാഹരണം നമുക്ക് ഒന്ന് രാജാക്കന്മാർ 3:11-12 വാക്യങ്ങളിൽ ശലോമോൻ രാജാവ് ചോദിക്കുന്നുണ്ട്, നിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യാൻ എനിക്ക് വിവേകമുള്ള ഹൃദയം തരണമേ എന്ന്. അവൻ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രത്യേക ഒരു കഴിവാണ്. രാജാവ് ദൈവത്തോട് ചോദിച്ചത് വാങ്ങിക്കുകയായിരുന്നു. ഇപ്പം മറ്റാളുകളുടെ പ്രശ്നത്തെ നമുക്ക് വിമർശിക്കാൻ എളുപ്പമാണ്. സാധാരണ മനുഷ്യരതിന് വ്യഗ്രതയാണ് കാണിക്കുന്നത്. എന്നാൽ നാം ആ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇക്കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഒരാദിവാസി മനുഷ്യന് പട്ടിണി കിടന്നപ്പോൾ കുറച്ച് ആഹാര സാധനം എടുത്തപ്പം അത് മോഷ്ടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അയാളെ എല്ലാവരും കൂടെ തല്ലി. ആ സ്ഥാനത്ത് പട്ടിണി കിടക്കുന്ന കുടുംബം അനേക ദിവസങ്ങളായി അയാൾ ആഹാരം കഴിച്ചിട്ട്, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതൊന്ന് ചിന്തിക്കാൻ ആരും തയ്യാറാകത്തില്ല. ഒരു പഴഞ്ചൊല്ലോ ഒരു പ്രോവർബുണ്ട്, വോക്ക് ഇൻ ദ ഷൂസ് ഓഫ് അനദർ. സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ശരിയായ ജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. ജ്ഞാനം ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുണ്ടാകണം. അപ്പോൾ മാത്രമേ ഒരാൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. കൂടാതെ മറ്റൊരാളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് സ്വയം മാറ്റം വരുത്താനും ഒരാൾക്ക് കഴിയുള്ളൂ. അതിനായിട്ടൊരു കഥ മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് വേണ്ടി അമ്മച്ചി. ഒരു കളക്ടർ തൻ്റെ അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്തത് ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. അവരെ ഒരു കോളേജിലെ കുട്ടികളുടെ അടുക്കലേക്ക് ഒരു മീറ്റിങ്ങിന് മുഖ്യ അതിഥിയായി ക്ഷണിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീമതി രേണു സോയാമോയി ആയിരുന്നു അവിടെ എത്തിയത്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. മിസ് തൻ്റെ മുഖത്തെ മേക്കപ്പ് ഒന്നും കൂടാതെ സാരി ഉടയാതെ വളരെ സൂക്ഷിച്ച് മൈക്കിൻ്റെ അടുത്ത് ചെന്ന് പ്രധാന അതിഥിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. വെൽക്കം ചെയ്ത് സംസാരിച്ച ശേഷം തുടർന്ന് സംസാരിക്കാൻ കളക്ടറെ അവർ ക്ഷണിക്കുകയും ചെയ്തു. മൈക്കിൻ്റെ മുമ്പിലെത്തിയ കളക്ടറെ കണ്ടപ്പോൾ കുട്ടികൾ അമ്പരന്നു. ഒരു കളക്ടറുടെ സ്ഥാനത്തിൻ്റെ പൊങ്ങച്ചം കാണിക്കാത്ത, പോലീസ് അകമ്പടിയോടെ ഒന്നും അല്ലാതെ ഹാളിനകത്ത് പ്രവേശിച്ച, ഈ ദുരാഗ്രഹമൊന്നും ഇല്ല എന്നൊരു വ്യക്തിയെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന അപ്രകാരമുള്ള ഒരു സ്ത്രീ, ഒരു മെലിഞ്ഞ സ്ത്രീ, നല്ല സുന്ദരമായ ഇംഗ്ലീഷ്. 5 മിനിറ്റ് അവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ചോദ്യോത്തരം ചോദിക്കാനുള്ള സമയം അവർ നൽകി. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, പേരിൻ്റെ വേഷത്തിൻ്റെ പ്രത്യേകതകൾ ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ? മാഡത്തിൻ്റെ നാട് എവിടെയാണ്? പെൺകുട്ടികൾ മാത്രമുള്ള കോളേജ് ആകയാൽ അവർ മനസ്സ് തുറന്നു. എൻ്റെ പേർ റാണി എന്നാണ്. സോയാമോയി എൻ്റെ കുടുംബത്തിൻ്റെ പേരാണ്. ഞാൻ ജാർഖണ്ഡുകാരിയാണ്. കുട്ടികൾ വിളിച്ചു പറഞ്ഞു, ഹായ് ധോണിയുടെ നാട്. കളക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരമാണോ ധോണി? ചിലർ പറഞ്ഞു അതെ, ചിലർ പറഞ്ഞു അല്ല. അദ്ദേഹം റാഞ്ചിയിൽ നിന്നുമാണ് വരുന്നത്. അവിടെ 76% സാക്ഷരതയുള്ള നാടാണ്. ധോണിയുടെ നാട്ടിൽ നിന്ന് വന്നിട്ടും മാഡം എന്താണ് മേക്കപ്പ് ഒന്നും ഇടാത്തത്? ഒരു കുസൃതി പെൺകുട്ടിയുടെ ചോദ്യമായിരുന്നു. മാഡം അതിനും ഒരു ചിരി പാസാക്കി. പക്ഷേ അത് മുഖത്തെ പ്രസന്നത മായിച്ചുകൊണ്ടുള്ള ചിരിയായിരുന്നു. അവരെ വിയർക്കാൻ തുടങ്ങി. മേശപ്പുറത്തിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു, വിയർപ്പ് തുടച്ചു, എന്നിട്ട് ചോദിച്ചു, എൻ്റെ ഉത്തരം കേൾക്കാൻ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാൻ ഒരു 10 മിനിറ്റ് സമയം എനിക്ക് നിങ്ങൾ തരുമോ? കുട്ടികളെല്ലാവരും ഇവിടെ വിളിച്ചു പറഞ്ഞു, റെഡി, യെസ് മാഡം. അപ്പോൾ അവർ തൻ്റെ ജീവിതകഥ ആരംഭിച്ചു. എൻ്റെ നാട്ടിൽ സാക്ഷരത വട്ടപൂജ്യമാണ്. ഞങ്ങൾ ആദിവാസി കോളനികളിലാണ് താമസിച്ചിരുന്നത്. മൈക്ക മൈൻസുകൾ നിറഞ്ഞ കൊഡർമ ജില്ലയിലെ ഒരു കൊച്ചു കുടിലിലായിരുന്നു എൻ്റെ ജീവിതം. ചോർന്നൊലിക്കുന്ന വീട്, ജീവിക്കാൻ മാർഗമില്ലാതെ മൈനുകളിൽ ജോലി ചെയ്യാനാണ് മാതാപിതാക്കന്മാർ പോയത്. മാരകമായ മൈക്കാപ്പൊടി ശ്വസിച്ച് അച്ഛനും അമ്മയും 2 സഹോദരന്മാരും മരിച്ചു. ആശുപത്രിയില്ല, സ്കൂളില്ല, സഹായിക്കാൻ ആരുമില്ല. ഒരു വല്ലാത്ത അന്തരീക്ഷം. എൻ്റെ പ്രായത്തിലുള്ള, അതായത് 1ാം ക്ലാസ്സിൽ പോകേണ്ട കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഈ മൈനിലെ ഗുഹകളിൽ കൂടി ഇഴഞ്ഞു നിന്ന് മൈൻ ശേഖരിക്കുകയായിരുന്നു ജോലി. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ സഹോദരിമാരും മരിച്ചു, സഹോദരനും മരിച്ചു, മാതാപിതാക്കന്മാരും മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഏകയായി. വിധി എന്നോട് ക്രൂരമായി വിളയാടി. വേട്ടയാടപ്പെട്ട ഒരു മാൻപേടയെ പോലെ ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഒരിക്കൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ കുറച്ച് പേർ വന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് ഒരഗതി മന്ദിരമായിരുന്നു. അവർ എന്നെ പഠിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ ചുമതലയിലുള്ള അഗതി മന്ദിരമായിരുന്നത്. ആ അഗതി മന്ദിരക്കാർ എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിച്ചു. ഇടയ്ക്കിടയ്ക്ക് കളക്ടർ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. സദസ് ശ്വസിക്കാൻ പോലും മറന്നുപോയോ എന്ന് തോന്നുമാറ് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടിരുന്നു. ആ അഗതി മന്ദിരത്തിൽ എൻ്റെ ബാല്യം കഴിഞ്ഞു. ഞാൻ കൗമാരത്തിലേക്കായി. അവർ എന്നെ പഠിപ്പിക്കും. ഞാൻ മിടുക്കിയായി പഠിച്ചു. അങ്ങനെ ഒടുക്കം കളക്ടറുടെ മുമ്പിലായി, കളക്ടറായി നിങ്ങളുടെ മുമ്പിലും എത്തി. മാഡം എന്താ മേക്കപ്പ് ഇടാത്ത? അത് പറഞ്ഞില്ല. പറയാം, കോസ്മെറ്റിക് കമ്പനികൾക്ക് ഇന്നും നിങ്ങൾക്കുള്ള മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുവാൻ മൈക്ക വാരി കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത്. 8 മണിക്കൂർ ജോലി ചെയ്താലാണ് അവർക്ക് ഒരു റൊട്ടി വാങ്ങിക്കാനുള്ള കാശ് കിട്ടുന്നത്. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ മേക്കപ്പിടും? ആ മൈക്ക കൊണ്ടാണ് നിങ്ങളുടെ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. കീറിയ വസ്ത്രം ധരിച്ച എൻ്റെ മാതാപിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരെ ഓർത്താൽ ഞാൻ എങ്ങനെ പട്ടുസാരികൾ ഉടുക്കും, ആർഭാട ജീവിതം നയിക്കും? ഒരു നേരത്തെ ആഹാരത്തിന് അവരും ഞാനും കൊതിച്ച ദിവസങ്ങളുണ്ട്. അതോർക്കുമ്പോൾ എങ്ങനെ ഞാൻ ആർഭാട ജീവിതം നയിക്കും? മരണപ്പെട്ടവരെ ഓർക്കുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷത്തോടെ മേക്കപ്പിട്ട് ഗമ കാണിക്കാനൊക്കും? കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ തൂകി അവർ ഏങ്ങലടിച്ചു. അവസാനം നിങ്ങളെന്നെ വിളിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുനീര് ഒഴുക്കിയത് തുടയ്ക്കാൻ മറന്നുപോയതുപോലെ അവർ നന്ദി പറഞ്ഞ് കുട്ടികളുടെ നടുവിലൂടെ പുറകിലേക്ക് പോയി. കളക്ടർ നടുവിലൂടെ നടന്നു, സ്റ്റേജിൽ നിന്നിറങ്ങി നടുവിലൂടെ നടന്നു തുടങ്ങിയപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും എഴുന്നേറ്റ് നിന്ന് തൊഴുകൈകളോടെ അവർക്ക് അവരെ യാത്രയച്ചു. പലരും കണ്ണുനീർ തൂക്കിക്കൊണ്ടാണ് കൈകൂപ്പി നിന്നത്. ചിലർ ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ ആ കളക്ടറെ യാത്ര അയച്ചു. കത്രീനാമച്ചി പറഞ്ഞു, മക്കളെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. മറ്റുള്ളവരിലേക്ക് പങ്കിടാനും കഴിയുക. നിനക്ക് ജ്ഞാനം തരുന്നത് നിന്റെ ജ്ഞാനം മറ്റൊരാളിലേക്ക് പകരുമ്പോൾ ആ അറിവ്, നോളജ്, നിന്റെ നോളജ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് പഠിക്കാനുള്ള ഒരറിവായിരിക്കും. അവർക്ക് പകർന്നു കൊടുക്കാൻ നിനക്ക് കഴിയണം. അറിവിൻ്റെ പകർച്ചയാണ് അവിടെ നടന്നത്. കഥ പറഞ്ഞ അമ്മച്ചിയുടെ കുട്ടിപ്പട്ടാളം, അമ്മച്ചിയും അവരും കണ്ണുനീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴമ്മച്ചി പറഞ്ഞു, മക്കളെ, വാക്ക് ഇൻ ദ ഷൂസ് ഓഫ് അനദർ. ഒരാളിൻ്റെ കഷ്ടതയിൽ കൂടി നടക്കാൻ കഴിയുന്നത് നമ്മുടെ കളക്ടർ റാണിയെ പോലെയുള്ളവർക്കാണ്. നമ്മുടെ രാഷ്ട്രീയ മത നേതാക്കന്മാരെല്ലാം ഈ നിയമം പാലിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അമ്മച്ചിയുടെ വാക്ക് കേട്ടപ്പോൾ കുട്ടികളും പറഞ്ഞു, ശരി അമ്മച്ചി, വാക്ക് ഇൻ ദ ഷൂസ് ഓഫ് അനദർ, ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യും. കുട്ടികൾ അമ്മച്ചിക്ക് ചക്കരയുമ്മയും നൽകി പിരിഞ്ഞുപോയി. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നേഹത്തോടെ നിങ്ങളുടെ ടീച്ചർ അമ്മച്ചി.